ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നായിരുന്നു എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഒരു കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഇനാക്റ്റീവ് ആയിരുന്നു. ഏകദേശം ഒരാഴ്ചയോളം ഞാൻ പോഡ്കാസ്റ്റ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഞാൻ കുറച്ച് ദിവസം എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. അപ്പം ഇപ്പോഴാണ് പോഡ്കാസ്റ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിച്ചത്. ഞാൻ കുറേ കാലം കൊണ്ട് തന്നെ ചെയ്യാം എന്ന് വിചാരിച്ച അല്ലെങ്കിൽ ചെയ്യണമെന്ന് വിചാരിച്ച ഒരു ടോപ്പിക്കാണ് ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ടോപ്പിക്ക് മെയിൻലി ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ ഞാൻ പറയുന്നത് ഹിമാലയൻ എന്ന് പറയുന്ന ഒരു ബൈക്ക് അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിലേക്ക് ഫസ്റ്റ് കൺസിഡർ ചെയ്ത ഒരു അഡ്വഞ്ചർ ടൂറർ സെഗ്മെൻറ്റിലെ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബൈക്കാണ് ഹിമാലയൻ. അപ്പം ഈ 2020 അല്ലെങ്കിൽ 2021 ഹിമാലയൻ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വഞ്ചർ ടൂറാണോ അല്ലെങ്കിൽ ഒരു ടൂറിംഗ് കപ്പാസിറ്റിയുള്ള ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ബൈക്കാണോ? കാരണം ഇപ്പം നല്ലൊരു കോമ്പറ്റീഷൻ ഹിമാലയൻ്റെ സെഗ്മെൻറ്റിൽ ഫേസ് ചെയ്യുന്നുണ്ട് ഹിമാലയൻ. അപ്പോൾ ഒരു വേർത്ത് ബൈയിങ് ബൈക്കാണോ എന്ന് കൂടിയാണ് നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ ചെക്ക് ചെയ്യുന്നത്. മാത്രമല്ല ഓൾറെഡി എൻ്റെ വീട്ടിലൊരു ഹിമാലയൻ ഉണ്ട്, അല്ലെങ്കിൽ ഹിമാലയൻ ഓൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓൾമോസ്റ്റ് 5000 kilometers പ്ലസ് കംപ്ലീറ്റ് ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഞാൻ ഹിമാലയൻ ഇറക്കുന്നത്. ഇപ്പം ഏകദേശം ഒന്നേകാൽ വർഷം അടുപ്പിച്ചായി. ഇടയ്ക്ക് ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ടാണ് വണ്ടി ഒരുപാട് ഓടാതെ ആയതുകൊണ്ട് മാത്രമാണ് 5000 kilometers കംപ്ലീറ്റ് ആയത്. സ്റ്റിൽ 5000 kilometers നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂവും കൂടെയാണ്, അല്ലെങ്കിൽ 5000 kilometers ഈ വാഹനത്തിലൂടെ എന്തൊക്കെയാണ് ഫീൽ ചെയ്തതും അതിൻ്റെ പ്രോസും കോൺസിനെയും കൂടെ കുറച്ച് ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റിൽ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണോ ഈ ഒരു പോഡ്കാസ്റ്റ് കേൾക്കുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് പുതിയ പുതിയ പോഡ്കാസ്റ്റുകൾ ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് ഈ പോഡ്കാസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക. മാത്രമല്ല ഇൻസ്റ്റഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡെയിലി ന്യൂസ് ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും അവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ ഹിമാലയൻ്റെ കുറച്ച് പ്രോസും അതുപോലെ കോൺസ്, അതായത് നമ്മൾ ഹിമാലയൻ എന്ന അല്ലെങ്കിൽ അഡ്വഞ്ചർ ടൂറിംഗിൽ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബൈക്സ് ഇന്ത്യയിലേക്ക് ഇപ്പോൾ ഒരുപാട് നല്ല രീതിക്ക് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ ഹിമാലയൻ എന്ന ബൈക്ക് മാത്രമായിരുന്നു നമ്മുടെ കൺസിഡറേഷനിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഒരുപാട് വാഹനങ്ങളുണ്ട്. അഡ്വഞ്ചർ 390, അതുപോലെ തന്നെ BMW G310 GS, അതുപോലെ തന്നെ ഏറ്റവും ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സ്പൾസ്, അങ്ങനെ ഒരു വലിയൊരു കാറ്റഗറി ആയിട്ട് ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ പോഡ്കാസ്റ്റിലൂടെ ഞാൻ പറയാൻ പോകുന്നത് 2021 ഹിമാലയൻ ഒരു വേർത്ത് ബൈയിങ് ബൈക്കാണോ, അതും വേർത്ത് ബൈയിങ് അഡ്വഞ്ചർ ടൂറാണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹിമാലയൻ എന്ന ഈ ഒരു ബൈക്ക് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന ഒരു ബൈക്കാണ്. പക്ഷെ അറിയാത്തവർക്കായിട്ട് ഈ ബൈക്കിനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഹിമാലയൻ എന്ന് പറയുമ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ അഡ്വഞ്ചർ ടൂറിംഗ് സെഗ്മെൻറ്റിൽ വരുന്ന അല്ലെങ്കിൽ അഡ്വഞ്ചർ ടൂറർ ബൈക്കായിട്ട് റോയൽ എൻഫീൽഡ് 2016 ലോഞ്ച് ചെയ്യുന്ന ഒരു ബൈക്കാണ് ഹിമാലയൻ. അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ മറ്റ് ബൈക്കുകളിൽ നിന്നും കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയൊരു വ്യത്യാസം തന്നെയുണ്ട് ഹിമാലയൻ. കാരണം നമ്മൾ കണ്ടുവരുന്ന പണ്ടത്തെ ആ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് ബൈക്സ് കമ്പയർ ചെയ്യുമ്പോൾ പല ആളുകൾക്കും ഇത് റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ബൈക്കാണോ എന്ന് തന്നെ സംശയമുണ്ട്. അപ്പോൾ അത്രയ്ക്കൊരു ഡിസൈനാണ്, അല്ലെങ്കിൽ ആ ഒരു അഡ്വഞ്ചർ ടൂറിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ബൈക്ക് തന്നെയാണ് ഹിമാലയൻ. ഹിമാലയൻ്റെ എൻജിൻ സൈഡിലേക്ക് വരികയാണെങ്കിൽ 411 cc സിംഗിൾ സിലിണ്ടർ എൻജിനാണ് ഹിമാലയന് വരുന്നത്. അതിൽ നിന്നും ഏകദേശം 24 BHP പവറും അതുപോലെ തന്നെ 32 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബൈക്കാണ്. 4000 മുതൽ 4500 RPM അത്ര നല്ലൊരു എൻജിൻ സൈഡാണ് ഹിമാലയന് വരുന്നത്. ഏത് രീതിയിലും ഓടിക്കാൻ പറ്റുന്ന ഒരു ബൈക്ക് തന്നെയാണ്. നമുക്കത് ഇപ്പോൾ ഓഫ് റോഡ് ചെയ്യാനാണെങ്കിൽ ഓഫ് റോഡ് ചെയ്യാം, അല്ലെങ്കിൽ ടൂർ ചെയ്യാം, നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ട്രിപ്പിനൊക്കെ പോകാനായിട്ട് പറ്റിയ ഒരു ബൈക്ക് തന്നെയാണ് ഹിമാലയൻ. അപ്പോൾ നമ്മുടെ പോഡ്കാസ്റ്റിലെ മെയിൻ പാർട്ടിലേക്ക് വരാം. അപ്പോൾ എന്തിനാണ് നമ്മൾ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഹിമാലയൻ നമ്മൾ കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ ഹിമാലയൻ്റെ പ്രോസ് ആൻഡ് കോൺസും ആണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രോസ് ആൻഡ് കോൺസ് എൻ്റെ തന്നെ വീട്ടിലുള്ള ഹിമാലയൻ നിന്നും ഞാൻ കണ്ടത്, അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് പ്രോസും കോൺസും തന്നെയാണ്. അതിലെ അഡ്വാൻറ്റേജുകളും അതുപോലത്തെ ഡിസഡ്വാൻറ്റേജുകളും ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച കുറച്ച് പ്രോസ് ആൻഡ് കോൺസിലേക്ക് കടക്കാം. എൻ്റെ ഹിമാലയൻ എന്ന് പറയുമ്പോൾ BS6 2020 വേർഷൻ ഹിമാലയനാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ള ഹിമാലയൻ ഒബ്സർവ് ചെയ്ത് എനിക്ക് കണ്ട കുറച്ച് പ്രോസും കോൺസുമാണ് ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റിൽ പറയുന്നത്. അപ്പം ഈ ഒരു പ്രോസും കോൺസും ഫീൽ ചെയ്ത് 5000 kilometers ഓടിച്ചപ്പോൾ ഉണ്ടായ, അല്ലെങ്കിൽ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ഇതിൽ പറയുന്നു, പ്രോസ് ആൻഡ് കോൺസിൽ ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ പ്രോസ് ആൻഡ് കോൺസിലേക്ക് കടക്കാം. ഓബ്വിയസ്ലി ഈ ഒരു വാഹനം ഒന്ന് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്ന ടൂറിങ്ങിന് വേണ്ടിയാണ്. യെസ്, ഈ ഒരു വാഹനം അല്ലെങ്കിൽ ഹിമാലയൻ എന്ന് പറയുമ്പോൾ ലോങ് ഡിസ്റ്റൻസ് റൈഡിന് വളരെയധികം കംഫർട്ട് തരുന്ന ഒരു ബൈക്ക് തന്നെയാണ്. അതിപ്പോൾ ഹൈവേ ടൂറിങ് ആയാലും ഓഫ് റോഡിങ് സിറ്റുവേഷൻസ് വരെയാണെങ്കിലും നമുക്ക് വളരെയധികം കംഫർട്ട് തരുന്ന ഒരു ബൈക്ക് തന്നെയാണ് ഹിമാലയൻ. പലരും ഓൾ ഇന്ത്യ ട്രിപ്പും അതുപോലെ തന്നെ ഓൾ വേൾഡ് ട്രിപ്പും പോയൊരു ബൈക്ക് തന്നെയാണ് ഹിമാലയൻ. അവരെല്ലാവരും പറഞ്ഞിരിക്കുന്നത് ബൈക്ക് ഏത് കണ്ടീഷൻസിലും പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു ബൈക്കാണ് ഹിമാലയൻ. രണ്ടാമത്തത് ക്രൂസിങ് തന്നെയാണ്. ക്രൂസിങ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹൈവേയിലൂടെ ഒരു 100-110 കിലോമീറ്റർ സ്പീഡിൽ ഈസി ആയിട്ട് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ബൈക്ക് തന്നെയാണ് ഹിമാലയൻ. എസ്പെഷ്യലി അതിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ വിൻഡ് ബ്ലാസ്റ്റ് ഒരുപാടധികം നമ്മുടെ ബോഡിയിലേക്ക് എഫക്റ്റ് ചെയ്യാതെ ഹിറ്റ് ചെയ്യാതെ പോകുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. നല്ലൊരു വൈസറും നല്ലൊരു പ്രൊട്ടക്ഷനും നമുക്ക് വിൻഡ് ബ്ലാസ്റ്റിൽ നിന്നും ഹിമാലയൻ നമ്മളെ സേവ് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ തേർഡ് പ്രോസ് എന്ന് പറയുന്നത്, തേർഡ് മെരിറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പൊസിഷൻ തന്നെയാണ്, റൈഡിങ് പൊസിഷൻ. റൈഡിങ് പൊസിഷൻ വളരെ അധികം കംഫർട്ട്, അല്ലെങ്കിൽ അപ്രൈറ്റ് പൊസിഷനാണ്. അപ്പോൾ നമ്മുടെ ഹാൻഡിൽ ബാർ എക്സാക്ട് അപ്രൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ഒരു ഷോൾഡർ പെയിനോ നമുക്ക് ബോഡി പെയിനോ വണ്ടിയുടെ ഹാൻഡിലിൽ നിന്നും നമ്മുടെ ബോഡിയിലേക്ക് ഫീൽ ചെയ്യാറില്ല. കാരണം നമ്മൾ അപ്രൈറ്റ് പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ എത്രയധികം ദൂരം വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് റൈഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ബൈക്ക് തന്നെയാണ് ഹിമാലയൻ. ഓബ്വിയസ്ലി ഒരു ടൂറർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു റൈഡിങ് പൊസിഷനാണ് റോയൽ എൻഫീൽഡ് ഹിമാലയനെ നൽകിയിരിക്കുന്നത്. പിന്നെ ഈ വാഹനത്തിൻ്റെ വെയിറ്റ് തന്നെയാണ്, ഏകദേശം 198 കിലോ വെയിറ്റുള്ള ഒരു വാഹനമാണ് ഹിമാലയൻ. പക്ഷെ നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ ആ ഒരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇത്രയധികം വെയിറ്റ് ഉണ്ടായാലും നമുക്ക് ഈസി ആയിട്ട് മെനുവർ ചെയ്ത് അല്ലെങ്കിൽ നിമ്പിളായിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അടുത്ത അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അടുത്തൊരു പ്രോസ്, നാലാമത്തെ പ്രോസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ ഓൾ റോഡ്സ്. അത് പറയാനുള്ള കാരണം, ഏത് ഓഫ് റോഡിങ് കണ്ടീഷനും എക്സ്ട്രീം ഓഫ് റോഡ് കണ്ടീഷൻസും ഈസി ആയിട്ട് മെനുവർ ചെയ്ത് റൈഡറിൻ്റെ കേപ്പബിലിറ്റി അനുസരിച്ച് വാഹനം മാറിക്കൊണ്ട് ഇപ്പോഴത്തെ BS6 2020 വേർഷന് ശേഷമുള്ളതിൽ നമുക്ക് ABS സ്വിച്ച് ഓഫും ചെയ്യാൻ, ട്രാക്ഷൻ കൺട്രോള് ഓഫ് ചെയ്യാനും പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏത് റോഡ് കണ്ടീഷനിലൂടെയും വാഹനം ഈസി ആയിട്ട്, ഏത് ഓഫ് റോഡിലൂടെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്ക് തന്നെയാണ്. മറ്റു പല ബൈക്കുകളും സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഹിമാലയൻ സൂപ്പറായിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് ആ റോഡ് കണ്ടീഷൻ മറികടന്ന് പോകുന്ന നമ്മൾ പല വീഡിയോകളിലും നമ്മൾ കാണാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മൈലേജ് തന്നെയാണ്. ഈ ഒരു സെഗ്മെൻറ്റിലെ 400cc സെഗ്മെൻറ്റിലെ പല ബൈക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഹയസ്റ്റ് മൈലേജാണ് ഹിമാലയന് നമുക്ക് ലഭിക്കും. ഏകദേശം എൻ്റെ ഹിമാലയൻ തന്നെ ഏകദേശം 27 മുതൽ 30 കിലോമീറ്റർ മൈലേജ് വരെ ഈ ഒരു സെഗ്മെൻറ്റിലെ ബൈക്കുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം മറ്റു ഈ സെഗ്മെൻറ്റിലെ മറ്റ് ബൈക്കുകൾ 20-25 വരെയൊക്കെ മാക്സിമം മൈലേജ് കൊടുക്കുന്ന സിറ്റുവേഷനിൽ ഏകദേശം 30 വരെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പല റൈഡേഴ്സും 40 കിലോമീറ്റർ മൈലേജ് വരെ ഹൈവേയിൽ ലഭിക്കുന്നുണ്ട് എന്നാണ് പല റൈഡേഴ്സും, ഹിമാലയൻ ഓടിക്കുന്ന റൈഡേഴ്സ് ക്ലെയിം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ റിഫൈൻമെൻറ്റ്, എൻജിൻ റിഫൈൻമെൻറ്റ് പഴയ BS3 BS4 വേർഷൻ ഹിമാലയൻ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ വളരെ നല്ലൊരു റിഫൈൻമെൻറ്റ് തന്നെയാണ് BS6 ബൈക്കിനുള്ളത്. പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ടോപ്പ് എൻഡിൽ വരുമ്പോൾ ആ ഒരു വൈബ്രേഷനൊന്നും നമുക്ക് ഹിമാലയൻ്റെ BS6 വേർഷനിലൊന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ലൊരു റിഫൈൻമെൻറ്റ് ഓടിക്കുന്ന റൈഡറിന് ഫീൽ ചെയ്യുന്നുണ്ട്. പഴയ ബൈക്ക് ഓടിച്ചിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും BS6 ഹിമാലയന് നല്ലൊരു റിഫൈൻമെൻറ്റ് ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഈ ഒരു ബൈക്കിൽ നിന്ന് കണ്ട കുറച്ച് പ്രോസ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മെരിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഹിമാലയൻ്റെ ഒരു 6 പോയിന്റ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതായിരുന്നു ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രോസ് ഓഫ് ഹിമാലയൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇത് ഓരോരുത്തർക്ക് ഓരോ വ്യൂസ് ആണ്, കാരണം പലർക്കും വേറെ കുറേ അഡ്വാൻറ്റേജുകൾ ഫീൽ ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ അത് ഉറപ്പായിട്ട് ഞാൻ പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ തന്നെ ആ വാഹനം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് അത് ഫീൽ ചെയ്താൽ മാത്രമേ നമുക്ക് ആ വാഹനം, അല്ലെങ്കിൽ അത് ഓൺ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ വാഹനത്തിൽ നിന്നും എന്തൊക്കെയാണ് നമുക്ക് ആ വാഹനത്തിൽ നിന്നും കിട്ടുമെന്നും അതിൽ നമുക്ക് ആ ഡിസഡ്വാൻറ്റേജുകളും ഡീമെറിറ്റുകളും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. സോ ഓക്കെ, അപ്പം നമ്മുടെ ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരാം. ഹിമാലയൻ്റെ കോൺസ് അല്ലെങ്കിൽ ഡീമെരിറ്റ് സൈഡിലേക്ക് നമുക്ക് വരാം. ഈ വാഹനത്തിൽ നിന്നും എനിക്ക് ഫീൽ ചെയ്ത ഡീമെരിറ്റുകളാണ് ഞാൻ ഇനി സൂചിപ്പിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഹിമാലയൻ്റെ ഒരു കോൺസ് അല്ലെങ്കിൽ ഡീമെരിറ്റിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എനിക്ക് ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡീമെരിറ്റായിട്ട് തോന്നിയ ഒരു പാർട്ട് എന്ന് പറയുമ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ സർവീസ് തന്നെയാണ്. തന്നെയാണ്. അത് എടുത്തു പറയേണ്ട ഒരു ഘടകം തന്നെയാണ്. ഏകദേശം 2.5 ലക്ഷം രൂപ കൊടുത്തെടുക്കുന്ന ബൈക്കിന് നമുക്ക് ഒരു സർവീസോ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ സപ്പോർട്ടോ റോയൽ എൻഫീൽഡിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതിപ്പോൾ കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും നമ്മൾ 2 സർവീസ് സെൻ്ററിൽ കൊടുത്തപ്പോഴും അവരുടെ സർവീസ് വളരെ പുവറാണ്, അല്ലെങ്കിൽ ഒരു ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ വളരെയധികം ഒരു ഹ്യൂജ് കോസ്റ്റ്, നമ്മൾ ഒരു സർവീസ് കഴിയുമ്പോൾ തന്നെ മറ്റു ബൈക്കുകളിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം വലിയൊരു കോസ്റ്റ് തന്നെയാണ് നമുക്ക് ഇൻകർ ചെയ്തിട്ടുള്ളത്. കസ്റ്റമർ സപ്പോർട്ട് തീരെ ഇല്ല, കാരണം സെയിൽസിലെ ഡിപ്പാർട്ട്മെൻറ്റ് റോയൽ എൻഫീൽഡ് മാനേജ് ചെയ്യുന്നത് പോലെയല്ല സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഈ ബൈക്കിൻ്റെ സൈഡിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടൊരു കാര്യമാണ് ബ്രേക്കിംഗ് സിസ്റ്റം. ഇത്രയും വലിയൊരു വാഹനത്തിന് അത്രയും കുറച്ചും കൂടെ ബെറ്റർ ആകാൻ പറ്റുന്ന ബ്രേക്കുകൾ ഒരു പക്ഷേ കൊടുക്കാമായിരുന്നു റോയൽ എൻഫീൽഡിന്. 100 above സ്പീഡ് പോകുമ്പോൾ നമുക്ക് ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ നിന്ന് ഒരു കോൺഫിഡൻസ് ഒരിക്കലും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. അതിപ്പോൾ നമ്മൾ KTMൻ്റെ സൈഡിലൊക്കെ നോക്കുമ്പോൾ പക്ക ബ്രേക്കിംഗ് സിസ്റ്റം ഉള്ള ബൈക്കുകളാണ് KTM നിർമ്മിക്കുന്നത്. മൂന്നാമതായിട്ട് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കോൺസ് അല്ലെങ്കിൽ ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡീമെറിറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഹീറ്റിംഗ് തന്നെയാണ്. ഷോർട്ട് സിറ്റി റൈഡ്സിനൊക്കെ പോകുമ്പോൾ ഒരു ഷോർട്ട്സൊക്കെ ഇട്ട് ഒരിക്കലും നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കല്ല ഹിമാലയൻ. കാരണം നല്ല രീതിക്കുള്ള ഹീറ്റ് നമ്മുടെ ലെഗ് സൈഡിലും നീയുടെ അല്ലെങ്കിൽ ആ മുട്ടിൻ്റെ സൈഡിലേക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കംഫർട്ട് കാണില്ല നമുക്ക് ഓടിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ ഒരു ബൈക്ക് സിറ്റി റൈഡിന് വേണ്ടി പെർഫെക്റ്റ് അല്ല എന്ന് പറയുന്നത്. കാരണം അത്രയ്ക്കും ഹീറ്റിംഗ് ആണ് നമ്മുടെ എൻജിൻ സൈഡിൽ നിന്ന് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അതുപോലെ നമ്മൾ ടൂർ ചെയ്യുമ്പോൾ അത് ഫീൽ ചെയ്യത്തില്ല. ഒരു ഹൈവേയിൽ ഒരു 190 above പോകുമ്പോൾ നമുക്ക് ഹീറ്റിംഗ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് കോൺസ് എന്ന് പറയാനായിട്ടുള്ള കാരണം. ഹീറ്റിംഗ് വളരെ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ നമുക്ക് നല്ല രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ സീറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സീറ്റിൻ്റെ ക്വാളിറ്റി. റോയൽ എൻഫീൽഡ് മറ്റു ബൈക്കുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹിമാലയൻ്റെ സീറ്റ് ക്വാളിറ്റി വളരെ അധികം മോശമാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഏകദേശം ഞാൻ ബൈക്ക് എടുത്തിട്ട് 6 മാസം കൊണ്ട് തന്നെയാണ് അതിൻ്റെ സീറ്റിൻ്റെ കളർ ആകെ മാറി. ഒരു 5 വർഷം പഴക്കമുള്ള ഒരു ബൈക്കിൻ്റെ സീറ്റ് പോലെ ആ ഒരു വാഹനത്തിൻ്റെ ലുക്ക് തന്നെ ആ ഒരു സീറ്റ് മാറ്റും എന്ന് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സീറ്റല്ല റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയന് കൊടുത്തിരിക്കുന്നത്. അത് സീറ്റിൻ്റെ സീറ്റിൻ്റെ സൈഡ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാനായിട്ട് റോയൽ എൻഫീൽഡ് ശ്രമിക്കും എന്ന് വിചാരിക്കുന്നു. അതിന് വരും മോഡലുകളിൽ നമുക്ക് കണ്ടറിയാം. പിന്നെ ഇതിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ഡീമെരിറ്റ് എന്ന് പറയുമ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ കൺസോൾ അല്ലെങ്കിൽ മീറ്റർ കൺസോളാണ് ഇതിലെനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത്. വേറൊന്നുമല്ല, സ്പീഡോമീറ്ററൊക്കെ പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഫ്യുവൽ ഗേജിൽ കുറേ ഇറേഴ്സ് ഉണ്ട്. അതിപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ എന്നല്ല, പല ബൈക്കുകളും ഇപ്പം നമുക്ക് മീറ്റിയോറിലും അതുപോലെ തന്നെ ഇൻ്റർസെപ്റ്ററിൻ്റെ ഓണേഴ്സ് വരെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഫ്യുവൽ ഗേജ് മീറ്റർ അത്രയ്ക്ക് ഒരു പെർഫെക്റ്റ് അല്ല എന്നുള്ള കാര്യം. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോൺസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് തന്നെയാണ്. ഹെഡ്ലൈറ്റ് അങ്ങനെ കോൺസ് ആയിട്ട് പറയാനായിട്ട് പറ്റില്ല, കുറച്ചും കൂടെ ബെറ്റർ ആക്കാനായിട്ട് കഴിയും. കാരണം ലോങ് ഡിസ്റ്റൻസ് ട്രിപ്പ് പോകുകയാണെങ്കിൽ ഓബ്വിയസ്ലി നിങ്ങൾക്ക് ഒരു ഓക്സിലറി ലൈറ്റ് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. കാരണം ഒരു ആവറേജ് ലെവലിലുള്ള ഒരു വിഷനെ നമുക്ക് നൈറ്റ് ടൈമിൽ നമ്മുടെ ഹിമാലയൻ്റെ സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് ഉണ്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു ബെറ്റർ ഹെഡ്ലൈറ്റ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഓക്സിലറി ലൈറ്റിന് പോവാ ഓബ്വിയസ്ലി അത് വേണം. ഇല്ലെങ്കിൽ ലോങ് ട്രിപ്പ് പോകുമ്പോൾ നിങ്ങൾക്ക് അതൊരു കുറവായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഹിമാലയൻ്റെ പ്രോസും കോൺസും എനിക്ക് ഈ ഒരു ബൈക്കിൽ നിന്നും ഫീൽ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു ഞാൻ 6 പോയിൻ്റ് പ്രോസായിട്ടും ഏകദേശം ഒരു 5 പോയിൻ്റ് കോൺസായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ ബൈക്ക് എടുക്കാനായിട്ട് ഹിമാലയൻ എടുക്കാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിക്ക് ഒന്ന് കേൾക്കുക, ശ്രമിക്കുക, അത് ശ്രദ്ധിക്കുക, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. അത് തന്നെയാണ് മെയിൻലി വരുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു സെഗ്മെൻ്റ് ഇപ്പോൾ 2016 ഹിമാലയൻ ലോഞ്ച് ചെയ്യുമ്പോഴുള്ള കോമ്പറ്റീഷൻ അല്ല ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്. KTMൻ്റെ അഡ്വഞ്ചർ 390 അതുപോലെ തന്നെ KTMൻ്റെ അഡ്വഞ്ചർ 250 സീരീസ് ഇപ്പോൾ കറൻ്റ്ലി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു നല്ലൊരു കോമ്പറ്റീഷനാണ് ഹിമാലയന് നൽകുന്നത്. അപ്പോൾ അതൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. കാരണം ടെസ്റ്റ് റൈഡ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ വാഹനത്തിൻ്റെ ഫീല് അറിയാൻ പറ്റുള്ളൂ, ഏതാണ് നിങ്ങൾക്ക് ബെസ്റ്റും അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വാഹനമെന്ന് അറിയാൻ പറ്റൂ. അതുപോലെ തന്നെ BMW G310 GS വളരെയധികം ഇപ്പോൾ BMWക്ക് നല്ല സെയിൽസ് ഇന്ത്യയിൽ നൽകിയ ഒരു വാഹനമാണ് BMW G സീരീസ് G310 അതുപോലെ തന്നെ G310 GS എന്നീ രണ്ട് ബൈക്കുകളും നല്ല രീതിക്കുള്ളൊരു സെയിൽസാണ് ഇന്ത്യയിൽ BMW കറന്റ്ലി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബഡ്ജറ്റ് ടൂറിൻ്റെ നിങ്ങൾക്ക് ഒരുപാട് എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾക്ക് ടൂറിങ്ങിന് പോകാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് ഒരു ബൈക്ക് വാങ്ങണം എന്നാഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹീറോയുടെ എക്സ്പൾസ്, കാരണം ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് എക്സ്പൾസ്. നല്ല ക്വാളിറ്റിയും നല്ലൊരു പവറും ഹൈവേയിൽ ഈസി ആയിട്ട് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ബൈക്ക് തന്നെയാണ് ഹീറോയുടെ എക്സ്പൾസ്. പിന്നെ നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റ് എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഈസ് ഹിമാലയൻ വേർത്ത് ബൈയിങ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഹിമാലയൻ ഈ 2021 അല്ലെങ്കിൽ 2021 കണ്ടീഷനിൽ നമുക്ക് ഹിമാലയനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്ക് തന്നെയാണ്. ഇപ്പോഴും നല്ലൊരു സെയിൽസ് ഉള്ള ഒരു ബൈക്ക് തന്നെയാണ് ഹിമാലയൻ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഹിമാലയൻ കൺസിഡർ ചെയ്യുന്നെങ്കിൽ അതും ടെസ്റ്റ് റൈഡ് ചെയ്യുക. കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്ക് തന്നെയാണ് ഈ ഒരു അഡ്വഞ്ചർ സീരീസിലെ സെഗ്മെൻറ്റ്. കാരണം 400 CC എഞ്ചിനും അതുപോലെ തന്നെ 24 BHP പവറും ഉള്ള ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു മിഡ് സൈസ്, ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു മിഡ് സൈസിൽ വരുന്ന ഒരു വാഹനം തന്നെയാണ് ഹിമാലയൻ. ടോപ്പിലേക്ക് നിങ്ങൾ കുറച്ചും കൂടെ ബഡ്ജറ്റ് ഉണ്ട്, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും അതുപോലെ തന്നെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു വാഹനമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഓബിയസ്ലി നിങ്ങൾക്ക് ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് BMW G310 GS. കാരണം G310 GS ഈ ഒരു സെഗ്മെൻറ്റിലെ ടോപ്പ് അല്ലെങ്കിൽ ബെസ്റ്റ് ഇൻ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതിലും മേളിൽ നിങ്ങൾക്ക് നല്ല പവർ വേണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഹൈവേയിലൂടെയൊക്കെ നല്ല രീതിക്ക് ക്രൂസ് ചെയ്ത് പോകണം, നല്ല ഹൈ സ്പീഡിൽ ക്രൂസ് ചെയ്യണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അഡ്വഞ്ചർ 390 ഒന്ന് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇതിലെ ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും ഹയസ്റ്റ് നമുക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്നത് BMW ആണ്. ഓബിയസ്ലി അതൊരു ജർമ്മൻ ബ്രാൻഡാണ്. ജർമ്മൻ ബ്രാൻഡിൻ്റേതായ ഒരു ക്വാളിറ്റി സർവീസ് നമുക്ക് ഫീൽ ചെയ്യും, പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു കോസ്റ്റ് നമുക്ക് ഇൻകർ ചെയ്യും. ഇതിലെ ഏറ്റവും നമ്മുടെ ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബൈക്ക് ഓബിയസ്ലി എക്സ്പൾസ് തന്നെയാണ്. ഒരുപാട് പൈസ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ല, ബട്ട് ഒരു നല്ലൊരു അഡ്വഞ്ചർ ടൂറർ ആണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ എക്സ്പൾസിന് പോവാ. നല്ലൊരു മൈലേജ്, അത്യാവശ്യം നല്ല രീതിക്കുള്ള ടൂറിങ്ങും തരുന്ന ഒരു ബൈക്ക് തന്നെയാണ് എക്സ്പൾസ്. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു പോഡ്കാസ്റ്റ്. മെയിൻലി ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ ഹിമാലയനെ കുറിച്ച് സംസാരിക്കാനായിട്ടും, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ഹിമാലയൻ BS6 5000 kilometers കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അതിൽ നിന്ന് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ ഞാൻ ഷെയർ ചെയ്തത്. അപ്പം തീർച്ചയായും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഷെയർ ചെയ്യുക, ഹിമാലയൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്ക് ഇത് ഒരു പക്ഷേ യൂസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യാനായിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എന്നെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു പോഡ്കാസ്റ്റുമായി മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.